കർത്താവേ ഞങ്ങളുടെ അവസാന ശുശ്രൂഷങ്ങളെ കൊണ്ട് ഞങ്ങളോട് സ്തുതി സൃഷ്ടാവേദന ഞങ്ങളുടെ പിതാവേ നിന്നിരുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രീക്ഷണം പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയപിതാവ് അനുഗ്രഹീതമായ നല്ല സന്ധിക്കായി നന്ദിയോടെ തന്നെ ചോദിക്കുന്നു. എന്റെ കൃപാ സഹായങ്ങൾ ഞങ്ങളോട് കൂടെ ഇരിക്കണം. ബലഹീനങ്ങളായ ഞങ്ങളുടെ നൊയമ്പ് ഉപവാസങ്ങളെ കൈക്കൊള്ളണം. കർത്താവേ, വിവിധ ആവശ്യങ്ങളിലിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, മാനസിക ഭാരത്തിലിരിക്കുന്നവർ, ഞങ്ങള് ദൈനംദിനമായ ജീവിതത്തിൽ വളരെയേറെ പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ ദൈവമായ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെയൊക്കെ പ്രതിസന്ധികളെയെല്ലാം എന്റെ വിജയമുള്ള കുരിശിനാൽ തരണം ചെയ്ത് മുൻപിലേക്ക് നിയമിക്കപ്പെടുകൊണ്ട് പോകണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുകയാണെന്നേ. ഞങ്ങളുടെ നൊയമ്പ് ഉപവാസങ്ങളെ അവിടുന്ന് കൈക്കൊള്ളുകയാണെന്നേ. അത് ഞങ്ങളുടെ ആത്മീയ പുരോഗതിക്കും സന്തോഷത്തിനും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനും യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും മുഖാന്തരമായി തീരാണ്. ഞങ്ങളെല്ലാവരും നിനക്ക് ഏകജാതൻ പരിശുദ്ധ റൂഹായിക്കുമെന്നേ സ്ഥിതി അർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. ഞാൻ ആദ്യമേ തന്നെ ഒരു റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്ന് ഇത് എനിക്കൊന്ന് പൊതുവായിട്ട് മ്യൂട്ട് ചെയ്യാനൊരു അസൗകര്യം ഉള്ളത് കൊണ്ട് ദയവേത് നിങ്ങള് നിങ്ങളുടെ ഹാൻഡ്സെറ്റ് എല്ലാവരും നിങ്ങളുടെ ഹാൻഡ്സെറ്റ് മ്യൂട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു, പ്ലീസ് മ്യൂട്ട് യുവർ ഹാൻഡ്സെറ്റ്. ചിലര് യാത്ര ചെയ്യുന്നവരുണ്ട്, ചിലര് ജോലിസ്ഥലങ്ങളിൽ ഇരുന്ന് ഇതിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്, മറ്റ് ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ട്. അതുകൊണ്ട് മ്യൂട്ട് ചെയ്യാൻ മൈക്കിന്റെ പോലത്തെ ഒരു ഇത് വന്നിട്ട് അതിന്റെ ഒരു ക്രോസ് ഒരു വരയുണ്ട്, അതേ ഞെക്ക് ചെയ്യാൻ മതി. മൈക്കിന്റെ ഒരു പടം കാണിച്ചിട്ട് അതേ ഒരു ക്രോസ് ഒരു വരയുള്ളത്, അത് നിങ്ങളുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫോൺ ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും അതേലുണ്ട്, അതേ മ്യൂട്ട് ചെയ്യാം. യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കാറ്റടിക്കുകയും വണ്ടിയിൽ പോകുന്ന സമയത്ത് കാറ്റടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ അസൗകര്യമാണ്. ഇന്നത് പൊതുവായിട്ട് മ്യൂട്ട് ചെയ്യാനൊരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. താങ്ക് യു. പ്രിയ ദൈവത്തിന്റെ ധനതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മള് നമ്മുടെ ബൈബിൾ സ്റ്റഡി, ഫെയ്ത്ത് സ്റ്റഡി കാര്യങ്ങളെല്ലാം MVS നേതൃത്വത്തിൽ അനുഗ്രഹീതമായി ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ നടത്തുന്ന ദൈവകരുണയ്ക്ക് നമുക്ക് സ്തുതി അർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ ബലഹീനങ്ങളായ നൊയമ്പ് ഉപവാസങ്ങൾ നമുക്കുണ്ട്. നൊയമ്പിന്റെ ദിവസങ്ങളാണല്ലോ. എനിക്കൊരു അപേക്ഷയുള്ളത്, ഇതുവരെ നൊയമ്പ് നോക്കി തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഓ ഈ വർഷം രണ്ടു ദിവസം ആദ്യത്തെ രണ്ടു ദിവസം ഇച്ചിരി മീൻ ഇറച്ചി കൂട്ടിപ്പോയച്ചാ നോമ്പ് നോക്കണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷെ നോമ്പിന്റെ തലേന്ന് ആയിച്ചിട്ട് നല്ല മീൻ കിട്ടി, അത് മേടിച്ച് കറി വെച്ച് കഴിഞ്ഞപ്പോ പിന്നെ എങ്ങനെയാ നൊയമ്പ് നോക്കുന്നേ. നോക്കുവാണ് 50 ദിവസം നോക്കണം, അങ്ങനെ അല്ലാതെ ഞങ്ങൾ അങ്ങനെ നോക്കത്തില്ല എന്നുള്ള പിടിവാശിയൊക്കെ എന്ന് കളഞ്ഞിട്ട് ഇന്നുവരെ മീൻ കൂട്ടിയാ കൂട്ടി ഇറച്ചി കൂട്ടിയാ കൂട്ടി അതൊന്നും കുഴപ്പമില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അതുകൊണ്ട് ഇപ്പോഴാ അത് മകനെ നീ ഇന്ന് എന്റെ തോട്ടത്തിൽ പോയി വേല ചെയ്യാനാ പറഞ്ഞ് അത് ഇപ്പോഴാ അതിന്റെ സമയം. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് നൊയമ്പ് നോക്കി തുടങ്ങാൻ സാധിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യണം. തുടർന്നുള്ള ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നൊയമ്പ് ഉപവാസങ്ങൾ അനുഷ്ഠിക്കാനായിട്ട് സാധിക്കുന്നു. ഇത് നമ്മുടെ ആത്മീയ പുരോഗതിക്കാണ്. അതുകൂടാതെ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി മാറിപ്പോകുകയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഏതാ ഈ ജാതി? പ്രാർത്ഥനയാലും ഉപവാസത്താലും മാറിപ്പോകുന്ന ജാതി എന്ന് പറയുന്നത് പിശാചാണ്. പൈശാചിക പോരാട്ടങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിച്ച് ശക്തി പ്രാപിക്കാം. ദൈവപുത്രൻ മനുഷ്യനായി തീർന്നപ്പോൾ ആ മനുഷ്യപുത്രൻ തന്റെ പരിശുദ്ധ ആരംഭത്തിൽ 40 രാവും 40 പകലും ഉപസിച്ചുവെങ്കിൽ അവന് എത്രമാത്രം പോരാട്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. നമുക്കും അതുപോലെ വിജയം പ്രാപിക്കാനായിട്ട് ഈ നൊയമ്പ് ഉപവാസങ്ങളല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് നൊയമ്പ് നോക്കണം. സാധിക്കുന്നവരല്ല, രോഗികളായവരെയോ അല്ലെങ്കിൽ അതുപോലെ പ്രയാസം അനുഭവിക്കുന്നവരെയോ ഒന്നും ഞാൻ ബുദ്ധിമുട്ടിക്കുകയല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത് ആരോഗ്യമുണ്ടായിട്ടും നോമ്പ് നോക്കാതിരിക്കുന്നവരുടെ കാര്യമാണ്. മുട്ടുമടക്കാൻ സാധിക്കുമായിട്ടും കുമ്പിടാത്തവരുടെ കാര്യമാണ്, അല്ലാത്തവരുടെ കാര്യമല്ല. എക്സെപ്ഷണൽ കേസസിനെ എല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം ആരാണെന്നുള്ള നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ വിധിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് സഭയൊന്നാകെ നോയമ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് നോയമ്പ് നോക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കണം. അതിന് ദൈവം ശക്തി തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഫെയ്ത്ത് സ്റ്റഡിയില് വിശുദ്ധ വേദപുസ്തകത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ കടല് പോലെ കിടക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ നമ്മളത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണ്. പഴയ നിയമത്തിന്റെ ആവിർഭാവവും അതിന്റെ അവസാന കാര്യത്തിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചത് ബൈബിളിന് പഴയ നിയമത്തിന് പ്രത്യേകിച്ച് പല ഭാഷാന്തരങ്ങൾ ഉടലെടുത്തു. ഇതിന് തർഗു എന്ന് പറയുന്ന അറമൈക്ക് വേർഷനാണ്. അതുകൂടാതെ സെപ്റ്റുജന്റ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഷൻ ഉണ്ടായി. സുറിയാനിയിലേക്ക് പിന്നീട് ഷീറ്റോ ബൈബിൾ ഉണ്ടാകുന്നു. ലാറ്റിൻ ഭാഷയിലേക്ക് വൾഗേറ്റ് ബൈബിൾ ഉണ്ടാകുന്നു. പിന്നെ കൊപ്റ്റിക്കും ബഹാറിക്കും ഒന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ നാല് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഈ നാല് തർജ്ജിമകൾ തർഗും, സത്യജന്റ്, അപ്ഷീത്തോ, വൾഗേറ്റ്. അതിൽ അപ്ഷീത്തോയും വൾഗേറ്റും ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും വയ്ക്കുന്നു. പുതിയ നിയമസഭ ഉണ്ടായി കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന് ശേഷമുള്ള ക്രിസ്ത്യാനിറ്റിയിൽ അതിന്റെ ഡെവലപ്മെന്റിന്റെ സമയത്ത് ഈസ്റ്റേണും വെസ്റ്റേണും ഉണ്ട്. അതിൽ ഈസ്റ്റേൺ ചർച്ചസ് ആണ് ഓർത്തഡോക്സ് ചർച്ചസ് എന്നറിയപ്പെടുന്നത്. അവരുടെ ലിറ്റർജിക്കൽ ലാംഗ്വേജ് സിറിയക്കാണ്. നമ്മളുടെ ആരാധന ഭാഷ സുറിയാനിയാണ്. സുറിയാനിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ് ഷീത്തോ. കത്തോലിക്കരുടെ ലത്തീൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതാണ് വൾഗേറ്റ്. അതിന്റെ കാലഘട്ടങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, വീണ്ടും അത് പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പോൾ അതിനുശേഷം പിന്നീട് പുതിയ നിയമ കാനോനിലേക്ക് കടക്കാം എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതോടൊപ്പം തന്നെ അതിനു മുൻപായിട്ട് കാനോനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏത് പശ്ചാത്തലത്തിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്? പുതിയ നിയമം ഇനിയിപ്പോ നമുക്കതൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെറിയ ബോറിംഗ് ഒക്കെ പഠിപ്പിച്ചവർക്കും പഠിച്ചവർക്കും ഒക്കെ ഉണ്ടാകും. അതല്ലാതെ അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കഥയൊക്കെ പറഞ്ഞ് അത്രയും കാര്യങ്ങൾ കടല് പോലെ കിടക്കുന്ന ഒരു കാര്യം 2000 കൊല്ലത്തെ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടാണെങ്കിലും പരമാവധി നന്നായിട്ട് എടുത്തു തരാനായിട്ടാണ് ശ്രമിച്ചത്. പരിമിതികളുണ്ടെന്ന് അറിയാം, ദയവായി ക്ഷമിക്കുക. നമ്മൾ പുതിയ നിയമ കാനോനിലേക്ക് കടക്കുകയാണ്. എന്നാൽ ആ പുതിയ നിയമം പുസ്തകങ്ങളായിട്ട് ക്രോഡീകരിക്കപ്പെടുന്നതിന് മുൻപ് അത് എഴുതപ്പെട്ട പശ്ചാത്തലത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ അതൊന്ന് ഊന്നി പറയാം എന്ന് കരുതുന്നു. അതിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. സുവിശേഷം എഴുതാനായിട്ടുണ്ടായ സാഹചര്യം, അതായത് നമുക്കറിയാം ഏകദേശം AD 60 ശേഷം മാത്രമാണ് ഇതെല്ലാം എഴുതപ്പെട്ടത്. യേശുക്രിസ്തുവിന്റെ മരണത്തിനും ഏകദേശം 50 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് അത് എഴുതപ്പെടുന്നത്. അപ്പോൾ സുവിശേഷം എഴുതാനായിട്ടുണ്ടായ സാഹചര്യം, എഴുതാനുണ്ടായ സാഹചര്യം അത്രയും നാള് വാമൊഴിയായിട്ടായിരുന്നു, ഓറൽ ട്രഡീഷൻ ആയിരുന്നു, വാചിക പാരമ്പര്യമായിരുന്നു. കാരണം അവര് കർത്താവിന്റെ പുനരാഗമനം ഉടൻ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഉടൻ നമ്മളൊന്നും എഴുതുന്ന കാര്യത്തെ പറ്റിയൊന്നും അവർ ചിന്തിച്ചേ ഇല്ല. കാരണം കർത്താവ് പറഞ്ഞു ഉടൻ തന്നെ വരും. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചുകൊണ്ടിരിക്കുവാണല്ലോ അതിനകത്ത്. അതുകൊണ്ടാ എല്ലാവരും തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവക മുഴുവൻ കൊണ്ടുവന്ന് വിറ്റ് അത് മുഴുവൻ അപ്പോസ്തലമാരുടെ കാൽക്കൽ വെച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതിനകത്ത് കൃത്രിമം കാണിച്ചത് അനന്യാസ സഫീറെ. പക്ഷെ ഇന്നിപ്പോ സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ലല്ലോ. നിങ്ങൾ മുഴുവൻ വിറ്റിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലത്തിൽ കൊണ്ടുപോയി ഇതൊന്ന് സഭയുടെ മുൻഭാഗമായി അല്ലെങ്കിൽ മറ്റ് ഉള്ളവർക്ക് വിഹരിച്ചു കൊടുക്കുക എന്ന് നമ്മൾ നിർബന്ധമായും പറയുന്നില്ല. അതിന്റെ സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു പെട്ടെന്ന് വരും എന്നുള്ള ഒരു ചിന്താഗതി ആദ്യകാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും മർക്കോസിന്റെ മാളികയിലൊക്കെ കൂടിയിരിക്കുകയായിരുന്നു. പക്ഷെ ആ കർത്താവിന് വരവ് താമസിക്കുന്നു. കർത്താവിന് വരവ് താമസിച്ചു കഴിഞ്ഞപ്പോഴ് സിസ്റ്റം കുറച്ചുകൂടെ വ്യത്യാസപ്പെട്ടു. അത് കഴിഞ്ഞ് കുറച്ചു നാളുകൂടെ കഴിഞ്ഞപ്പോൾ അവരോർത്തു, നമ്മൾ കർത്താവിന്റെ സുവിശേഷങ്ങളൊക്കെ എല്ലായിടത്തും പോയി പറയുന്നുണ്ട്, അന്ന് പെന്തക്കോസ്തി പെരുന്നാളിൽ സ്വല പ്രവർത്തികളാണ് അതിന്റെ അടിസ്ഥാനം. പെന്തക്കോസ്തി പെരുന്നാളിൽ നിന്ന് അവർക്ക് ശക്തിയാർജിച്ച് പരിശുദ്ധാത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവര് എല്ലായിടത്തേക്കും പോയി കർത്താവിന്റെ സുവിശേഷം അറിയിക്കാനായിട്ട് പോവുകയാണ്. സ്തേഫാനോസിന്റെ മരണം പോലും വലിയ ഒരു അനുഗ്രഹമാണ് ഉണ്ടാക്കിയത്. സത്യത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എങ്കിൽ പോലും അവര് ചിതറിപ്പോയി പാർത്തു. 7-8 അധ്യായങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, അവര് ചിതറി ശബരിയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ പോയി പാർത്തു. എന്നാല് അവിടെയെല്ലാം സഭ വളരാനായിട്ടിടയായി എന്നുള്ളതാണ്. എല്ലായിടത്തും സഭ വളരാനായിട്ടിടയായി. അപ്പം നിന്റെ ചട്ടങ്ങളെ പഠിപ്പാന്റെ കൊണ്ട് ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ചില കഷ്ടങ്ങളും ചില ദുഃഖങ്ങളും ചില വേർപാടുകളും ചില കല്ലെറിഞ്ഞ് ഉള്ള കൊലപാതകങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നതും ഒക്കെ നല്ലതായിട്ട് ഭവിക്കുകയാണ് ക്രിസ്തീയ സഭയുടെ വളർച്ചയുടെ ഘട്ടത്തിലൊക്കെ. അങ്ങനെ അവർ പലയിടങ്ങളിലേക്ക് പോകുന്നു. അവിടെയെല്ലാം യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം പറയുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളണം, പറയുകയാണ്. അവർ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഓറൽ ട്രഡീഷൻ, ഓറൽ ട്രഡീഷൻ. അത് എഴുതി വെക്കുന്ന കാര്യത്തെ പറ്റി അവര് ചിന്തിച്ചില്ല. എന്നാൽ ദൃക്സാക്ഷികളായ അപ്പോസ്തലന്മാരുടെ കാലം വേഗത്തിൽ കടന്നുപോയി. അവർ നേരിട്ട് കണ്ടു, കർത്താവിനെ നേരിട്ട് കണ്ടവരും ആ കൂടെ നടന്നവരും 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. പൗലോസ് ശ്ലീഹായ 13-ാമതായിട്ടോ നമുക്ക് എണ്ണം, അല്ലെങ്കിൽ 14, 15, 16 ഒക്കെ ആയിട്ട് കൂടെ നടന്നവര്. അവരുടെ കാലഘട്ടം അങ്ങ് കഴിഞ്ഞു. അതിനുശേഷം അവരെ നേരിട്ട് കേൾക്കുവാൻ സാഹചര്യം കുറഞ്ഞപ്പോഴ് അവരുടെ വാക്കുകള് രേഖപ്പെടുത്തി വെക്കാനായിട്ട് പ്രേരണയുണ്ടായി. നമ്മുടെ പിതാക്കന്മാര് പറഞ്ഞ കാര്യം നമുക്ക് ഒന്ന് എഴുതി വെക്കണമെന്നുള്ള താല്പര്യം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല സഭ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തപ്പോൾ അപ്പോസ്തലന്മാർക്കും സഹപ്രവർത്തകർക്കും എല്ലാ സമൂഹങ്ങളിലും സന്നിഹിതരായിരിക്കാൻ ആയിട്ട് സാധ്യവുമല്ല. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അവരുടെ മരണം; രണ്ട്, അവർ ജീവനോടിരുന്നപ്പോ തന്നെ സഭ വളരുന്നു. സഭ വളരുന്ന സമയത്ത് അവർക്ക് എല്ലായിടത്തും പോയി ഒരുപോലെ ഇത് നേരിട്ട് കണ്ട കാര്യങ്ങൾ പറയാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഈ നേരിട്ട് കണ്ട ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനാണല്ലോ. നമുക്കിപ്പോ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ നേരിട്ട് കണ്ട ആൾക്കാരെ പറയാനായിട്ട് എല്ലാവർക്കും താല്പര്യം. ഇന്നിപ്പം കണ്ട നീ അവിടെ നിൽക്കുക, കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പോലെയുള്ള പ്രസംഗക്കാരൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ വചനം പറയുന്നു എന്ന ചിന്തിക്കുന്നവരൊക്കെ ചെയ്യുന്നത്. കണ്ട നീ അവിടെ നിൽക്കുക, കേട്ട ഞാൻ പറയട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്താഗതി. അപ്പോ എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ സമൂഹത്ത് നിന്ന് നേരിട്ട് കണ്ട് അവരുടെ കൈ തൊട്ട വചനത്തെ പറ്റി പറയാം. അതുകൊണ്ട് ശ്രീമാനായ തിയോഫിലോസ് എന്ന് പറഞ്ഞ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചു തുടങ്ങുമ്പോഴ് നമ്മൾ അത് മനസ്സിലാക്കുന്നു. ഒന്ന് വായിച്ചാട്ടിന് വായിക്കുന്നവരായിരുന്നു, ദിവസം വായിക്കാം പ്ലീസ്. ആരാണേലും കുഴപ്പമില്ല. ലൂക്കോസ് 1 എന്ന് വായിച്ചു തുടങ്ങി. എന്തോ സിനി പ്ലീസ് വായിച്ചാട്ട്. ലൂക്കോസ് 1:1.
ശ്രീമാനായ തിയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചുമത്താൻ പലരും തുനിഞ്ഞിരിക്കേണ്ടതുകൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിയമം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് തന്നെ നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു.
ശ്രീമാനായ തിയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകരുമായവർ നമ്മെ പരമേൽപ്പിച്ചതുപോലെ. അപ്പം അതാണ് അപ്പോസ്തലന്മാർ, അവർ കണ്ട സാക്ഷികളാ. അവര് നമ്മെ ഫലമേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവര് വാക്കുകൾ കൊണ്ട് പറഞ്ഞു. അപ്പൊ എന്നാ ഇപ്പൊ ഇതൊന്ന് എഴുതി വെക്കണം. അപ്പൊ ഇത് അപ്പോസ്തല പ്രവൃത്തിയെല്ലാം എഴുതാനുള്ള സാഹചര്യത. അപ്പൊ അതൊന്ന് എഴുതി വെക്കണം. അതിനുവേണ്ടി അങ്ങനെ അവരെഴുതാനായിട്ട് തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ആദ്യം അവർ പ്രതീക്ഷിച്ച പോലെ ആസന്നമായിരിക്കില്ല എന്നുള്ള ചിന്തയും ഉയർന്നു വന്നു. ഇവയെല്ലാമാണ് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുവാനായിട്ട് പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ഒന്ന്, അവരെ നേരിട്ട് അപ്പോസ്തലന്മാരിൽ നിന്ന് കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. രണ്ട്, സഭ എല്ലായിടത്തും വ്യാപിച്ചപ്പോൾ അപ്പോസ്തലന്മാർക്ക് നേരിട്ട് പോയി പറയാൻ, സഹപ്രവർത്തകർക്ക് നേരിട്ട് പോയി പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. മൂന്ന്, കർത്താവിന്റെ രണ്ടാമത്തെ വരവ് താമസിക്കുന്നു. അപ്പൊ ഇതെല്ലാം വന്നപ്പോഴാണ് സുവിശേഷം ഒന്ന് എഴുതി വെക്കാം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ അത് അപ്പോസ്തലന്മാരുടെ ഓർമ്മക്കുറിപ്പുകളായിട്ടോ സമൂഹത്തിന്റെ വിശ്വാസ സംഹിതയായിട്ടോ വേദ ഉപദേശ സഹായികളായിട്ടോ ഒക്കെ യേശുവിന്റെ ഉപദേശങ്ങളും പ്രവൃത്തികളും അങ്ങനെയാണ് എഴുതപ്പെടാനായിട്ട് ഇടയാകുന്നത്. ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും പൗലോസിന്റെ ലേഖനങ്ങള്, നാല് സുവിശേഷങ്ങള്, അപ്പോസ്തല പ്രവൃത്തികള്, മറ്റു ലേഖനങ്ങൾ, വെളിപ്പാട് എന്നിവ എഴുതപ്പെട്ടു. ചില കൃതികള് രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത്. എന്നാൽ ഇവയെല്ലാം ഒരുമിച്ച് ചേർന്ന് ഇന്ന് കാണുന്ന വിധത്തിൽ ഒരു പുസ്തകമായിട്ടന്ന് ക്രോഡീകരിച്ചിരുന്നില്ല എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അതാണ്, അത് പുസ്തകമായിട്ട് ക്രോഡീകരിക്കുന്നതാണ് പുതിയ നിയമ കാനോൻ. അതായത് ഈ എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ ഏതൊക്കെ വേണം, ഏതൊക്കെ നമുക്ക് എടുക്കണം, ഏതൊക്കെ വേണ്ട, ഏതൊക്കെയാണ് ആവശ്യമുള്ളത്, ആവശ്യമില്ലാത്തത്, ഒരു പുസ്തകമായിട്ട് എടുക്കുമ്പോൾ ആധികാരികതയുള്ളത് ഏതാണ്, അല്ലാത്തത് ഏതാണ് എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ കാനനൈസ് ചെയ്തതാണ് ന്യൂ ടെസ്റ്റമെന്റ് കാനൻ എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. എന്നാൽ ഞാനിപ്പോ പറഞ്ഞ ഈ സാഹചര്യത്തിൽ തന്നെ നിന്നുകൊണ്ട് പുതിയ നിയമം എഴുതപ്പെടാനുണ്ടായ സാഹചര്യത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പഠിക്കാം. ഒന്നാം നൂറ്റാണ്ടില് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട ജോഷുവാച്ചന്റെ, ടി ജെ ജോഷുവാച്ചന്റെ പ്രകാശത്തിലേക്ക് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ യൂണിറ്റ് ടൂവിലെ ഒന്നാമത്തെ പാഠമാണ്. സമവീക്ഷണ സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തികളും എന്ന് പറയുന്ന ഹെഡിങ്ങിൽ യൂണിറ്റ് ടൂവില് അതിലെ അപ്പോസ്തല പ്രഘോഷണം എന്ന് പറയുന്ന ഭാഗമാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ പുസ്തകം കൂടി നിങ്ങൾക്ക് മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം, അയച്ചു തന്നോളാം. ഈ ആഴ്ച തന്നെ, അടുത്ത ആഴ്ച അത് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ എനിക്കൊന്ന് ഇംഗ്ലീഷിലൊക്കെ കുറച്ച് പേർക്കൊക്കെ കൈ കാണുമായിരിക്കും, ഇല്ലെങ്കിൽ തന്നെ ഇത് നിങ്ങൾക്കൊന്ന് റെഫറൻസിന് വേണ്ടി ഇത് അയച്ചു തരാം. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഓർപ്പിക്കുന്നു. നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ മതി. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുമെന്നോർത്ത് വിഷമിക്കും, ടെൻഷൻ അടിക്കുമെന്നും വേണ്ട, പ്രഷറൊന്നും കൂട്ടണ്ടാരും. ഞാനിത് പറഞ്ഞു തരാൻ പശ്ചാത്തലം നന്നായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിലെ യഹൂദ സഭയിൽ നിന്നാണല്ലോ ക്രിസ്തീയ സഭയുടെ ഉത്ഭവം. പ്രാരംഭഘട്ടത്തിൽ രണ്ടും തമ്മിൽ ബാഹ്യമായ വ്യത്യാസങ്ങൾ അത്ര തന്നെ പ്രകടമല്ലായിരുന്നു. അതായത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ ആദ്യകാലത്തിൽ വ്യത്യാസങ്ങളൊന്നും പ്രകടമല്ല. ആരാധനയ്ക്ക് അവരെ ഒരുമിച്ച് ചേർന്നു. ജെറുസലേം ദേവാലയത്തിലും സുനഗോഗുകളിലും പഴയ പെരുന്നാളുകള് അവരൊരുമിച്ച് ആചരിച്ചു. നിങ്ങള് അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ധാരാളം പേര് ശിഷ്യന്മാരെല്ലാവരും വന്ന് അവരുടെ പെരുന്നാളുകളെല്ലാം നടത്തുകയും അതിന്റെ ഒരു ഒരു ഉദാഹരണം വായിച്ചു. 20-ാം അധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം.
ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയിൽ നിന്നും കപ്പൽ കയറി 5 ദിവസം ട്രോവാസിൽ അവരുടെ അടുക്കലെത്തി 7 ദിവസം അവിടെ പാർത്തു.
മതി. അപ്പൊ അവര് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, അത് കഴിഞ്ഞ 7-ാം വാക്യം വായിച്ചു. 7-ാം വാക്യം.
ഐശ്വര്യത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പൻ നുറുക്കുവാൻ വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട്.
മതി മതി മതി. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവര് കൂടി വന്നു. ഇനി അവര് പെരുന്നാളും നേർച്ച എല്ലാം നടത്തിയിരുന്നു കേട്ടോ. എല്ലാവരും ചിലർക്കൊരു സംശയമുണ്ട്, നേർച്ചയൊക്കെ നടത്താൻ പോകുന്നു. വായിച്ച് 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിച്ച് നേർച്ച നടത്താൻ പറ്റുമോ എന്നുള്ളതാ. ഞാനീ പറയുന്നത് അവര് എല്ലാരും കൂടെ കൂടി വന്നു, യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ വേർതിരിവില്ലാതെ കൂടി വന്നു. അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വളരെ കൃത്യമായി അന്നത്തെ യെരുശലേം ദേവാലയത്തിൽ പോവുകയും സുനഗോഗുകളിൽ പോവുകയും നേർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാ. വായിച്ചേ
18-18. പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ ക്രൈംസ്ട്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്തിട്ട് പ്രസ്കില്ലയോടും അഖിലയാസോനോടുകൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ടു. എഫേസസിൽ
മതി 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 മതി. അപ്പൊ പൗലോസ് എന്നാ ചെയ്തു, അവിടെ നേർച്ച നേർന്നു. നേർച്ച നേർന്നിട്ട് എന്നതായിരുന്നു നേർച്ച? പളനി ചെയ്യുന്ന കാര്യം, തലമുട്ട അടിച്ചു. അയ്യോ അങ്ങനെയൊക്കെ ചെയ്യുവോ? അങ്ങനെയൊക്കെ ചെയ്യുന്നു. സഹോദര സ്നേഹത്തിന്റെ മുട്ടയടിച്ചു. നമ്മൾ പലപ്പോഴും മേധോസ്തവം കണ്ണു തുറന്ന് നോക്കാത്തതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ. അപ്പൊ നേർച്ച നേരുന്നത് ശരിയാണോ, നേർച്ച അനുഷ്ഠിക്കുന്നത് ശരിയാണോ എന്നൊക്കെ സംശയങ്ങൾ, ആ സംശയം കൂടെ അങ്ങ് മാറിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ നേർച്ച നേർന്നാലും തന്നെ മുട്ടയടിക്കുമെന്നും വേണ്ട, ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ അതിനൊരു അടിസ്ഥാനം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവര് ഈ യഹൂദന്മാരും ക്രിസ്ത്യാനികളും എല്ലാം ഒന്നിച്ച് കൂടി വരിക പതിവായിരുന്നു. ഒരേ ഭാഷ, ഒരേ സംസ്കാരം അവർ മുറുകെ പിടിച്ചെന്നാൽ അപ്പോസ്തലന്മാരെ അവരോടുകൂടിയുള്ള ചെറിയ ക്രൈസ്തവ സമൂഹത്തെയും ഇതര യഹൂദന്മാരിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന ഒന്നുണ്ടായിരുന്നു. യേശുവിനെ പറ്റിയുള്ള നിർണയവും ഉദ്ധിതനായ ക്രിസ്തുവിൽ കൂടി സംലഭ്യമായ ആത്മാവബോധവും. എന്നാൽ യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളെ വേർതിരിച്ചു നിർത്തിയ കാര്യം, അവർ യഹൂദന്മാരായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ അവരിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്നത്, വരാനുള്ള മെസ്സിഹ വന്നു, ഇനിയൊരു മെസ്സിഹായെ കാത്തിരിക്കേണ്ട, യേശു ക്രിസ്തുവിൽ പഴയ നിയമം മുഴുവൻ പൂർത്തിയായി, വരാനുള്ള മെസ്സിഹ വന്നു എന്നുള്ള ആ വ്യക്തമായ അവബോധമാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് നിർത്തിയത്. അത് ബുദ്ധിപരമായ അറിവുകൊണ്ടോ മനഃശാസ്ത്രപരമായ അവഗ്രഹനത്തിൽ നിന്നോ രൂപം കൊണ്ടോ അല്ല, ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതും സ്വന്തം ജീവിതത്തിൽ അനുഭവവേദ്യമായി തീർന്നിട്ടുള്ളതുമാണ്. യേശുവിനെ പറ്റിയുള്ള ഈ ആത്മാവബോധം അവർ മുറുകെ പിടിക്കുകയും അവരുടെ ഉത്തമ ബോധ്യം സുധീരം ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവരുടെ പ്രഖ്യാപനം എന്തായിരുന്നു എന്ന് പുതിയ നിയമത്തിന്റെ പേജുകളിൽ നിന്ന് നമുക്ക് സംഗ്രഹിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് റോമാലേഖനം 2:16. റോമൻസ് ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 16.
ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ.
എന്റെ സുവിശേഷം അവിടെ മതി 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 മതി, ഒരു വാക്യം പറയുമ്പോ ആ വാക്യം മാത്രം വായിക്കാം പ്ലീസ്. പൗലോസ് അപ്പോസ്തലൻ എന്റെ സുവിശേഷം, എന്റെ സുവിശേഷം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്റെ സുവിശേഷം എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്റെ സുവിശേഷം അത് 16:15 റോമൻസ് ചാപ്റ്റർ നമ്പർ 16 വേഴ്സ് നമ്പർ 15 16:15 നമ്മൾ വായിക്കുന്നുണ്ട്.
ഫിലോലോഗസിലും യൂലിയയ്ക്കും നെരേയൂസിലും അവന്റെ സഹോദരിക്കും ഒലുബാസിനും അവനോടുകൂടെ അവരോട് കൂടെയുള്ള സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവേ.
മതി, അതല്ല അതല്ല, സോറി, ഇവിടെ പ്രിന്റ് ചെയ്തേക്കുന്നതിനകത്ത് എന്തോ മിസ്റ്റേക്കാണ്, പുസ്തകത്തിൽ നിന്നാണ് ഞാൻ കൂട്ടി ചെയ്യുന്നത്, അച്ഛന്റെ പുസ്തകത്തിൽ നിന്ന്, അതിനകത്ത് അതല്ല. അപ്പൊ എന്റെ സുവിശേഷം, പൗലോസ് സ്ലീഹ പറയുന്നത് എന്റെ സുവിശേഷം എന്നും. ഇനി 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ നമ്പർ 4 വേഴ്സ് നമ്പർ 3. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ നമ്പർ 4 വേഴ്സ് നമ്പർ 3.
എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക്
തന്നെ. മതി, ഞങ്ങളുടെ സുവിശേഷം, ഒന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന എന്റെ സുവിശേഷം, രണ്ട് ഞങ്ങളുടെ സുവിശേഷം. 1 Thessalonians 1:5 അവിടെ വായിക്കണ്ട, 1 Thessalonians 1:5 അവിടെയും പ്രസ്താവിക്കുന്ന ഞങ്ങളുടെ സുവിശേഷം, അല്ലെങ്കിൽ എന്റെ സുവിശേഷം, ഞങ്ങളുടെ സുവിശേഷം എന്നിങ്ങനെ പറഞ്ഞ് അപ്പോസ്തലീയ സമൂഹം പൊതുവായിട്ട് പ്രഘോഷിച്ചിരുന്ന സത്യത്തെയാണ് ഓരോ അപ്പോസ്തലനും സുവിശേഷകനും തനതായോ പ്രത്യേകമായോ ഉള്ള സുവിശേഷമില്ല. അതായത് ഇവര് പൗലോസ്ലീഹ എന്റെ സുവിശേഷം എന്നും ഞങ്ങളുടെ സുവിശേഷം ഞങ്ങളുടേതാണിത് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും വിഭിന്നമായ രീതിയിലല്ല, ഓരോരുത്തരും അവരിഷ്ടമുള്ള രീതിയിലല്ല, അവർ പൊതുവായ ഒരു കാര്യമായിരുന്നു അവര് പറഞ്ഞിരുന്നത്. അടിസ്ഥാനപരമായി എല്ലാവർക്കും പ്രഘോഷിക്കുവാനുള്ളത് ഒന്നു തന്നെ, അതവരെ പ്രാപിക്കുകയും വിശ്വസ്തയോടെ പകർന്നു കൊടുക്കുകയും ചെയ്തു. ഇനി പുതിയ നിയമത്തിലെ പലയിടത്തായിട്ട് ചിതറിക്കിടക്കുന്ന ഭാഗങ്ങൾ പരിശോധിച്ചാൽ എന്തായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ അവര് വാമൊഴിയായിട്ട് ഒരു ട്രഡീഷൻ ഉണ്ടായി വരിക, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. എന്തായിരുന്നു അവർ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. 1 Corinthians 15:1 ഒന്ന് വായിച്ചു. 1 Corinthians 15:1.
എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും അതാണെന്ന് വരികയും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നവനുമായി പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു.
മതി, താങ്ക് യു. അപ്പോ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അവർ പറയുന്നത് അതിന്റെ താഴോട്ട് പറയുന്നത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ പറയുക, അതായത് അവരുടെ സുവിശേഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും. അതായത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ മെസ്സായ, യേശു ക്രിസ്തുവാണ് മെസ്സീഹ. ഇനി ആരെയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. സെറ്റലസ്റ്റായി എന്ന് പറഞ്ഞ് അവൻ പറഞ്ഞുകൊണ്ട് സകലത്ത് നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുരിശിൽ തന്റെ ജീവൻ അർപ്പിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റ്, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ്. അപ്പൊ യേശുവിന്റെ മരണവും പുനരുത്ഥാനവുമാണ് അവരുടെ പ്രഘോഷണത്തിന്റെ സന്ദേശം. അതിന്റെ വിവിധ മാനങ്ങളാണ് അവർ പറയുന്നത്. ഇനി ഞാൻ പറയുന്ന വാക്യങ്ങളൊന്നും വായിക്കേണ്ട, ദിസ് ഇസ് ഓൺലി ഫോർ യുവർ റെഫറൻസ്. ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് chapter 2 verse 4 to 6, chapter 4 8 to 12, chapter 10 34 through 43, 1 Peter chapter 1 verse 10 to 12, chapter 2 verse 21 through 24. ഇവയിലെ അപ്പോസ്തോലിക സഭയുടെ വിശ്വാസത്തിന്റെ സത്ത ഈ കാര്യങ്ങളിലെല്ലാം കാണാം. അതായത് ഇത്രേ ഉള്ളൂ, മരിച്ചുയർത്തവനായ ക്രിസ്തു മെസ്സായ യേശുവാണ് മെസ്സീഹ എന്നുള്ളതായിരുന്നു അവരുടെ പ്രഘോഷണത്തിന് ഉള്ളടക്കം. ഇനി അതിനെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ടൊന്ന് പറഞ്ഞാൽ ഒന്ന് അക്കമിട്ട് നിരത്തിയ, ഞാൻ പറഞ്ഞു ഏറ്റവും മർമ്മം യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ് വരാനുള്ള മെസ്സീഹ. ഇനി അതിന്റെ ഒന്ന് രണ്ട് മൂന്ന് അക്കങ്ങളിട്ട് പറയുക. ഒന്ന്, യേശു ക്രിസ്തു ചരിത്രത്തിലേക്ക് വന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ്. എങ്ങനെയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്? പഴയ നിയമത്തിൽ വെളിപ്പെട്ട് ലഭിച്ചിരിക്കുന്ന ദൈവ ഉദ്ദേശത്തിന്റെ പൂർത്തീകരണമാണ് യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ ആരെ പറ്റി പറഞ്ഞു? ആ വരുവാനുള്ള മെസ്സീഹയാണ് ക്രിസ്തു. അതാണ് അവര് പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തതിന് ശേഷം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ബുദ്ധി ഇല്ലാത്തവരെ അല്ലെങ്കിൽ മന്ദബുദ്ധികളെ, നിങ്ങള് യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം എന്താണ് മനസ്സിലാക്കാത്തത്? യേശു ക്രിസ്തു ചെയ്ത കാര്യം എന്നാ? മോശം മുതലുള്ള സകല പ്രവാചകന്മാരുടെയും തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു, താൻ തന്നെയാണ് മെസ്സീഹ എന്നുള്ളത് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അത് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വായിക്കുന്നതാ. അങ്ങനെയാണ് അവർക്ക് ആദ്യം ബ്രേക്കിംഗ് ഓഫ് വേർഡ് നടത്തി കൊടുത്തു. അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്നു, രാത്രിയിൽ അവരോടുകൂടി താമസിച്ചു. അതിനുശേഷം ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് നടത്തി. അപ്പോഴാണ് അവരുടെ കണ്ണു തുറന്നു, അവരാണ് ക്രിസ്തു എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ പഴയ നിയമം മുഴുവൻ യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടു, യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ സന്ദേശം. അതോടൊപ്പം ഒരു പുതിയ തുടക്കവും കുറിക്കുന്നു. ദൈവ ഉദ്ദേശത്തിന്റെ ഒരു പുതിയ ചക്രവാളം അവിടെ നിന്ന് തുറക്കുകയും പുതിയ സൃഷ്ടി സമാരംഭിക്കുകയുമാണ്. യേശു ക്രിസ്തുവിൽ യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന വരുവാനിരിക്കുന്ന യുഗം അവർ കുറിച്ചു കഴിഞ്ഞു. അതായത് അവരൊരു പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അത് വായിപ്പിക്കാം, യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൽ അവർ ഒരു പുതിയ ആകാശം പുതിയ ഭൂമി എന്നുള്ളവരുടെ കൺസെപ്റ്റ് നമുക്ക് കാണാം. ഞാൻ പറയാം, ബൈബിൾ വേഴ്സ് ഞാൻ പറയാം.
ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തെ അവർ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല.
മതി. Verse number 22 onwards, chapter number 66, verse number 22 onwards, 66:22
ഞാൻ ഉണ്ടാക്കിയ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. പിന്നെ അമാവാസി തോറും ശബത്ത് തോറും സകല ജഡവും എന്റെ സന്നിധിയിൽ നമസ്കരിക്കാൻ വരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവൻ പുറപ്പെട്ടു വന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകയില്ല, അവരുടെ തീ കെട്ടുപോകയില്ല. അവൻ സകല ജഡത്തിനും അറപ്പായിരിക്കും. അവരിൽ നിന്നും ചിലരെ ഞാൻ പുരോഹിതന്മാരായും ലേവ്യരായും എടുക്കും എന്ന് യഹോവയുടെ യഹോവ അരുളി ചെയ്യുന്നു.
പുതിയ ആകാശം പുതിയ ഭൂമിയും വരുമ്പോൾ ദൈവനമ്പുരാൻ ചെയ്യുന്ന കാര്യമാ, അവരെ പുരോഹിതന്മാരായി ലേവ്യന്മാരായി എടുക്കും. ഈ പുതിയ നിയമ പൗരോഹിത്യത്തെ എതിർക്കുന്നവർക്കുള്ള ഒരു വലിയ മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു വാക്യമാണ്. പുതിയ ആകാശം പുതിയ ഭൂമി, ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്, അവരുടെ ആ വലിയ പ്രത്യാശ സമയത്ത് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് മാറിപ്പോയിട്ടില്ല. അതായത് യേശുക്രിസ്തു പൂർണതയിലേക്ക് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം പൂർണതയിലേക്ക് ഉണ്ട്. ഞാൻ നമ്മുടെ വിഷയമല്ല, എന്നാൽപ്പോലും ഞാനത് വാക്യം അത്രയും അടുത്ത് കണ്ടപ്പോ ഒന്ന് വായിപ്പിച്ചിട്ടുണ്ടേ ഉള്ളു. അപ്പോ ഈ ഒരു പുതിയ ആകാശം പുതിയ ഭൂമി, അത് യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനയായിട്ട് ചേർത്ത് ഞാൻ പറയാം. നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതെന്നാലും നമ്മള് ഈ നമ്മുടെ ദൈവാലയത്തിന്റെ നാല് ഭാഗങ്ങളാണല്ലോ, ഹോളി ഓഫ് ഹോളീസ് മത്ബഹ, രണ്ടാമത് കിസ്ത്രൂമ എന്ന് പറയുന്ന ഹോളി പ്ലേസ്, അവിടെയാണ് നമ്മള് പ്രഭാ നമസ്കാരം എല്ലാം നടത്തും. നമസ്കാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയാണ് നടത്തുന്നത്. അവിടത്തിന്റെ ഉദ്ദേശം എന്താ? അവിടെ എന്തോ അവിടെ അവസാനം വായിച്ചു നിർത്തുന്നത് തന്നെ, അവിടെ അവസാനം വായിച്ചു നിർത്തുന്നത് തന്നെ, അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും അകത്തോട്ട് കയറും. അപ്പൊ ആ ഭാഗത്ത് നിന്ന്, വിശുദ്ധ സ്ഥലത്ത് നിന്ന് അവസാനം വായിക്കുന്ന പഴയ നിയമം അല്ലേ ഓൾഡ് ടെസ്റ്റമെന്റ് റീഡിംഗ്. അവിടെ നടത്തുന്നത് ഓൾഡ് ടെസ്റ്റമെന്റ് റീഡിംഗ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ വെളിവ് നിറഞ്ഞ ഒരു വിശ്വ ജോലി അവസ്ഥ കയറി, പിന്നെ നിന്നെ പ്രസവിച്ച് മറിയാവും, കർത്താവിന്റെ ജനനം മുതൽ നമ്മൾ ഉറക്കുകയാണ്. എന്തായാലും അർത്ഥം ഈ പഴയ നിയമം, വായിക്കപ്പെട്ട പഴയ നിയമങ്ങളെല്ലാം അവിടുന്ന് മാറി, അവിടുന്ന് നമുക്ക് തിരിച്ചിലെ പറ്റിയൊക്കെ ഞാൻ പറയേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് പിന്നൊരു അവസരത്തിൽ അത് പറയാം. അങ്ങനെ തിരിച്ചിലെ മേൽ തൊട്ടടി വരെ കീറിപ്പോയി എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള, കേൾക്കാത്തവരുണ്ടെങ്കിൽ പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അപ്പൊ പഴയ നിയമം യേശുക്രിസ്തു പൂർത്തീകരിക്കപ്പെടുകയാണെന്ന് പറയാനായിട്ട് നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റ് വായിക്കുന്നത്, അവിടെ വായിച്ചവർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ന്യൂ ടെസ്റ്റമെന്റ്, തന്റെ ദേഹം എന്ന തിരിച്ചടി ചിന്തി നമുക്ക് വേണ്ടി പരമയാഗ ബലിയായി അർപ്പിക്കപ്പെട്ട പിതാവിന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന് ഇതിന്റെ പ്രതീക്ഷയിലേക്ക് കടന്ന് നിത്യജീവനിലേക്കുള്ള അവകാശം, അത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള അപ്പവും വീഞ്ഞും അർപ്പിക്കുന്നു എന്നേക്കുമുള്ള നിത്യ പൗരോഹിത്യം, ആ പൗരോഹിത്യത്തിന്റെ അംശികളായി ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം 9 ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 9 അനുസരിച്ച് നമ്മൾ വായിക്കുന്നത് പോലെ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പണ്ടൊക്കെ വണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും എന്ന് പറഞ്ഞ് സ്വന്തം ജനമായി നമ്മൾ മാറി യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളിൽ പങ്കാളികളായിട്ട് മാറുകയാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, പഴയ നിയമം വായിച്ചു, ആ പഴയ നിയമം മുഴുവൻ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പിന്നീട് നമ്മൾ അവിടെ ഒന്നും നടത്താതെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരായിട്ട് നമ്മളകത്തേക്ക് ഹോളി ഓഫ് ഹോളി പ്ലേസിലേക്ക് കൈപ്പറ്റി ചെയ്യുന്നത്. അതുകൊണ്ട് ഇതായിരുന്നു അപ്പോസ്തലിക പ്രഭാഷണത്തിന്റെ ഉള്ളടക്കം. യേശു ക്രിസ്തു ചരിത്രത്തിലേക്ക് വന്നത് പ്രവചനങ്ങളുടെ, പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായിട്ടാണ്. പഴയ നിയമത്തിൽ വെളിപ്പെട്ട് ലഭിച്ചിരിക്കുന്ന ദൈവോദേശം ഇതിന്റെ പൂർത്തീകരണമാണ് യേശു ക്രിസ്തു എന്ന് കാണിക്കുക. രണ്ട്, പുതിയ യുഗത്തിന്റെ ഉദ്ഘാടനത്തിലും ആവിർഭാവത്തിലും യേശു ക്രിസ്തുവിന് നിസ്തുല്യമായ ഒരു സ്ഥാനമുണ്ട്. അവിടുന്ന് മനുഷ്യപുത്രനും മിശിഹായും ദാവീദ് പുത്രനും ഒക്കെയാണ്. തന്നിലാണ് സകലതും പൂർത്തീകരിക്കപ്പെടുന്നത്. യേശു മിശിഹായാണ്, യേശുവാണ് മിശിഹ, അവൻ ദാവീദിന്റെ പുത്രനാണ്. പ്രവചനങ്ങളെല്ലാം അവന് പൂർത്തീകരി, അവൻ മിശിഹായാണ് എന്നുള്ളതിന് യേശു ക്രിസ്തു തന്നെ അത് പറഞ്ഞ സാഹചര്യമുണ്ട്. നസറത്ത് മാനിഫെസ്റ്റോ എന്ന് പറയും, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 4 വേഴ്സ് നമ്പർ 16 ഓൺവേർഡ്സ്. പ്ലീസ് റീഡ് ലൂക്കോസ് 4:16 മുതലുള്ള വാക്യം.
അവൻ വളർന്ന നസറത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം എടുത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബന്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മറിച്ച് ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവൻ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ
താങ്ക്യൂ. അതായത് മിശിഹായെ പറ്റിയുള്ള ഒരു പ്രവചനമായത്. Where we can see this prophecy, Isaiah chapter number 61, verse number 1 onwards. അതും കൂടെ ഞാനൊന്ന് പെട്ടെന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 61 അധ്യായത്തിന്റെ 1 മുതൽ. ഇവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് മശിഹായെ പറ്റിയുള്ള വലിയ പ്രവചനമായി യഹൂദന്മാര് ചിന്തിച്ചുകൊണ്ടിരുന്നത്. യേശു ക്രിസ്തു നസറത്തിൽ എഴുന്നേറ്റ് നിന്ന് ആദ്യമായിട്ട് പള്ളി വന്ന് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അതിക്രൂഢ തുടങ്ങിയപ്പം ആദ്യം കിട്ടിയ കാര്യം ഇതാ. 61 ഒന്നു മുതലുള്ള വാക്യം വായിച്ചേച്ച് അതിന് കൂട്ടത്തിൽ ഒരു വർത്തമാനം കൂടെ കർത്താവ് പറഞ്ഞു. എന്നാ പറഞ്ഞേ, ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടിരിക്കുകയിൽ അതിന് നിവൃത്തി വന്നിരിക്കുന്നു. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് നസറത്ത് മാനിഫെസ്റ്റോ. അവന്റെ നയം വ്യക്തമാക്കി, ഞാൻ ഐ ആം ദ ക്രൈസ്റ്റ്, ഞാനാണ് വരാനുള്ള മെസ്സിഹ. നിങ്ങൾ ഈ വചനം കേട്ടിരിക്കുകയിൽ ഇന്ന് അതിന് നിവൃത്തി വന്നു. ഇനി ഈ വചനം നോക്കിയിരിക്കണ്ട. അതാണ് അപ്പോസ്തലന്മാരും പഠിപ്പിച്ചത്. യേശു ക്രിസ്തു വരുവാനുള്ള മെസ്സിഹായാണ്. ഹീസ് ദ അനോയിന്റഡ് വൺ, ദ ലിവിംഗ് ക്രൈസ്റ്റ് ഈസ് ദ അനോയിന്റഡ് വൺ എന്ന് അവർ പഠിപ്പിക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചു. അപ്പോ അവിടുന്ന് മനുഷ്യപുത്രനും മെസ്സിഹായും ദാവീദ് പുത്രനും ഒക്കെയാണ്, തന്നിലാണ് സകലതും പൂർത്തീകരിക്കപ്പെടുന്നതെന്ന് ശിഷ്യന്മാർ പഠിപ്പിച്ചു. 3, യേശു ക്രിസ്തുവിനെ പറ്റി പ്രസ്താവിക്കുമ്പോൾ അവിടുത്തെ ഐഹിക ശുശ്രൂഷയെ പറ്റി പരാമർശിക്കും. നന്മ ചെയ്തുകൊണ്ട് ഗ്രാമം തോറും പട്ടണം തോറും സഞ്ചരിച്ചതും രോഗികളെ സൗഖ്യമാക്കിയതും സ്വർഗീയ സന്ദേശങ്ങൾ സരളമായി പകർന്നു കൊടുത്തതും എല്ലാം അതിൽപ്പെടും. ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോസ്തോലന്മാർ എന്താ പ്രസംഗിച്ചുകൊണ്ടിരുന്നതെന്ന്, അപ്പോസ്തോലിക പ്രഘോഷണം എന്താ, യേശുവാണ് വരുവാനുള്ള മെസ്സിഹ, പഴയ നിയമം മുഴുവൻ യേശു ക്രിസ്തുവിൽ പൂർത്തിയായി, പിന്നീട് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ, അവന്റെ മരണം പുനരുദ്ധാനം, അവൻ ചെയ്ത നന്മ പ്രവൃത്തികള്, ഗ്രാമം തോറും പട്ടണം തോറും സഞ്ചരിച്ചത്, അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവര്, ഇതെല്ലാം ഓറൽ ട്രഡീഷണൽ, ഹൗ ദ ഓറൽ ട്രഡീഷൻ ഡെവലപ്ഡ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ചേർച്ച്, അതാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലന്മാരെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു 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 പഠിപ്പിക്കുകയും അവര് അവരുടെ പഠിപ്പീരിന്റെ എല്ലാം അകത്തുകയില്ല യേശു ക്രിസ്തുവിന്റെ കാര്യങ്ങൾ. 4, യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന് കൂടുതൽ ശക്തീകരണം നൽകി. ക്രൂശ് യാദൃശ്ചികമോ ആകസ്മികമായി ഉണ്ടായതല്ല. അതുകൊണ്ട് അപോലോസ്ലിഹ പറയുന്നത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, അതല്ലാതെ ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഇതായിരുന്നു പൗലോസ്ലിഹയുടെ പ്രസംഗം. ഞങ്ങൾക്കോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ലാതെ വേറൊന്നും പ്രസംഗിക്കാനില്ല. അതാണ് പൗലോസ്ലിഹ എപ്പോഴും പറഞ്ഞോണ്ടിരുന്നത്. അപ്പോൾ യേശുവിന്റെ പീഡാനുഭവത്തിന് കൂടുതൽ ശക്തീകരണം അവർ നൽകി. ക്രൂശ് യാദൃശ്ചികമോ ആകസ്മികമോ ആയി ഉണ്ടായതല്ല, ദൈവോദ്ദേശത്തിലും പദ്ധതിയിലും ഉൾപ്പെടുത്തപ്പെട്ടതാണ് എന്നുള്ളത് അവര് പഠിപ്പിച്ചു. തന്റെ പീഡാനുഭവത്തെ പറ്റി സഫറിങ് സെർവന്റ്, അത് ഇതെല്ലാം ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും ഓൾഡ് ടെസ്റ്റമെന്റിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാ. ഐസയാ ചാപ്റ്റർ നമ്പർ 53, അതും കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഈ പ്രൊഫസി മുഴുവൻ യേശു ക്രിസ്തുവിൽ എങ്ങനെയാണ് നിവൃത്തിയാകുന്നതെന്നുള്ളതിന്റെ ചില ഉദാഹരണങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ
53:1 അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വം ഇല്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവും ഇല്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടും, ത്യജിക്കപ്പെടും, ദർശനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ
ഇതാണ് മതി. താങ്ക് യു ആന്റി, താങ്ക് യു. അപ്പൊ ഇതാണ് സഫറിങ് സെർവന്റിനെ പറ്റി പറയുന്നത്. അവന് രൂപഗുണമില്ല, കോമളത്വം ഇല്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനമാത്രമായി രോഗം ശീലിച്ചവനായിരുന്നു. ഇത് നിങ്ങളെ ഈ ലിറ്ററലി യേശു ക്രിസ്തുവിൽ സംഭവിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം യേശുക്രിസ്തുവിന്റെ ചിത്രം നമ്മൾ കാണുമ്പോൾ വളരെ മനോഹരമായി തേജസ്കരിക്കപ്പെട്ട ചിത്രം, അത് തീർച്ചയായിട്ടും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പ്രകടമാക്കുന്ന ആ ചിത്രം അത് ശ്രേഷ്ഠമാണ്. എന്നാൽ ഒറ്റ ഉടുപ്പുമിട്ട് ഈ മരുഭൂമിയിലൂടെ നടന്ന യേശുക്രിസ്തു, മരുഭൂമിയിലൂടെ നടന്ന യേശുക്രിസ്തുവിന്റെ മുഖം ലിറ്ററലി ദ സഫറിംഗ് സെർവന്റ് എന്നുള്ള ഈ പ്രവൃത്തി യേശുക്രിസ്തു നിറവേറി. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ, വേഴ്സ് നമ്പർ 4, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും കട്ടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുവിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 24, 1 Peter 2:24 അത് പത്രോസിൽ എടുത്തു പറയുന്നുണ്ട്. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പിന്നെ വീണ്ടും ഐസയ 53 കണ്ടിന്യൂ ചെയ്യുന്നു, വേഴ്സ് നമ്പർ 7, തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. ഇത് അപ്പവും വീഞ്ഞും ക്രമീകരിച്ചു വെക്കുമ്പം അപ്പം എടുത്ത് വെക്കുന്ന സമയത്ത് പുരോഹിതൻ തുയോപശുശ്രൂഷയിൽ ചൊല്ലുന്നതായ ഭാഗമാണ്. തന്നെത്താൻ താഴ്ത്തി വാ തുറക്കാതിരുന്നു, പീഡിപ്പിക്കപ്പെട്ടു, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നതിന് മുമ്പ് മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വാ തുറക്കാതിരുന്നു. ഇതെല്ലാം യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. ഇതായിരുന്നു അപ്പോസ്തലന്മാര് ആദ്യകാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 5, യേശു തിരുവെഴുത്തുകളൻ പ്രകാരം കഷ്ടം അനുഭവിച്ചു എന്ന് മാത്രമല്ല തിരുവെഴുത്തുകളൻ പ്രകാരം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു.
1 Corinthians 15:3.
അപ്പൊ യേശുക്രിസ്തു തിരുവെഴുത്തുകളിൽ പ്രകാരം കഷ്ടം അനുഭവിച്ചു. ഏതാ ഈ കഷ്ടപ്പെടുന്ന ദാസന, സഫറിംഗ് സെർവന്റ്, അത് യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ അവന്റെ അടിപ്പണലുകളിൽ നമുക്ക് സൗഖ്യം വന്നു. ആ കാര്യങ്ങളെല്ലാം ഈ അപ്പോസ്തലന്മാർ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് ഓരോ സ്ത്രീ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ കണക്ട് ഇതെല്ലാം പറയുന്നത് കേട്ടോ. ഇത് ശക്തമായി അപ്പോസ്തലന്മാർ പ്രഘോഷിച്ചു. പുതിയ നിയമത്തിന്റെ സ്ഥായിയായ ഒരു വിശ്വാസമാണത്. ആദ്യോടെ അതിന്റെ പ്രതിധ്വനി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് 6 കാര്യം, ക്രിസ്തുവിന്റെ പീഡാനുഭവം, ഉയർപ്പ് എന്നിവയിൽ കൂടി അവിടുന്ന് ദൈവത്തിന്റെ വലതു ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു. അതായത് അവിടുന്ന് സകലത്തിന്മയിലും അധികാരവും കർത്തൃത്വമുള്ളവനായി അവരോധിക്കപ്പെട്ടു. പുതിയ സൃഷ്ടിയുടെ ശക്തി കേന്ദ്രവും നിയമ അവകാശവും നൈയമിക ശക്തിയും അവിടുന്ന് തന്നെ. അപ്പൊ പുതിയ സൃഷ്ടിയുടെ ശക്തി കേന്ദ്രം, യേശു ക്രിസ്തു പിതാവിന്റെ വലതു ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ഡോഗ്മയാണ് കേട്ടോ. യേശുക്രിസ്തു പിതാവിന്റെ വലതു ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ടാണ് സ്തെഫാനോസ് ചെമ്മാശൻ സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് നോക്കുമ്പോ കാണുന്ന കാര്യം എന്നാ? സ്തെഫാനോസ് ചെമ്മാശൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോ കാണുന്നതായ കാര്യം, സ്തെഫാനോസിനെ കൊല്ലുന്ന സമയത്ത് നമ്മൾ കാണുന്നു അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7 നമ്മൾ വായിക്കുന്നുണ്ട്, 54 മുതലുള്ള വാക്യം. സ്തെഫാനോസിനെ കൊല്ലുന്നതായ സമയമാണ്, ചെമ്മാശിനെ കൊല്ലുന്ന സമയമാണ് 54 മുതലുള്ള വാക്യം. ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 7:54.
ഇത് കേട്ടപ്പോൾ അവൻ കോപപരിസരവശരായി അവന്റെ നേരെ പല്ലു വെച്ചു, അവന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി, ദൈവം മഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു.
സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടു പ്രാവശ്യം എടുത്തു പറഞ്ഞേക്ക്, വലതു ഭാഗത്ത് നിൽക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആരാധനയിൽ നമ്മൾ പറയും, നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം എന്ന് പറയുമ്പം സാറിന് ചില അച്ഛന്മാർ കാണി, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇടതു ഭാഗത്തേക്ക് രണ്ടു കൈയും കൂടെ നമ്മൾ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോൾ ഇടതു ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ പിതാവ് നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ വലതു ഭാഗം, ദൈവത്തിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നതായിട്ട് അവര് റൂബ്രിക്സ് കാണിക്കുന്ന സമയത്ത് ചില അച്ഛന്മാർ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ആ വലതു ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു. അത് അവരുടെ വിശ്വാസത്തിന്റെയും അവരുടെ പഠിപ്പിക്കലിന്റെയും ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. യേശു ക്രിസ്തു പിതാവിന്റെ വലതു ഭാഗത്തേക്ക്, അവന്റെ പീഡാനോ ഉയർപ്പ് എന്നിവയിൽ കൂടി ദൈവത്തിന്റെ വലതു ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ളത്. 7, യേശുക്രിസ്തു മൂലം സംജാതമായ പുതിയ മനുഷ്യ സമൂഹത്തിന്റെ മേൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു. അങ്ങനെ അവർ പുതുശക്തിയും പുതിയ ലക്ഷ്യമുള്ളവരായി തീർന്നു. ഈ പുതിയ സമൂഹം ദൈവത്തിന്റെ ജനമാണ്, സാക്ഷാൽ ഇസ്രയേൽ. അവർ നമ്മളെല്ലാം ദൈവത്തിന്റെ ജനമാണ് എന്നുള്ള പഠിപ്പിക്കൽ ഈ അപ്പോസ്തലന്മാരെപ്പോഴും നടത്തിയിരുന്നു. നമുക്കറിയാം ഈ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിക്കുന്ന സമയത്ത് അപ്പോസ്തല പ്രവൃത്തികളുടെ ആ പിന്നെ ആകത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഈ വർഷത്തെ തീം തന്നെ അതാണല്ലോ. എന്നതാ? ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് അല്ലെ, പരിശുദ്ധാത്മാവ് എന്ന ദാനം, അതാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ എന്നാ ചെയ്യണമെന്നല്ല അവർ പറഞ്ഞത്. 1:8 നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോടും സാക്ഷികളാകൂ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തു മൂലം ലഭിച്ച പുതിയ സഭമേൽ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ അയച്ചു. ഇതവരുടെ ഒരു സന്ദേശത്തിന്റെ കാതലായ കാര്യമായിരുന്നു. 8, ദൈവത്തിന്റെ ഈ പുതിയ ഇസ്രയേലിൽ പാപമോചനവും അനുരഞ്ജനവും ലഭ്യമാണ്. അതിനായിട്ട് എല്ലാവരും ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് ശിഷ്യന്മാരെപ്പോഴും പഠിപ്പിച്ചു, അവന്റെ കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മള് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് അതിക്രമങ്ങളിൽ നിന്ന് നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും വിമോചനമുണ്ട്. ഇതവരുടെ പ്രധാനപ്പെട്ട സന്ദേശമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങളെ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശം അവര് പ്രധാനപ്പെട്ട സന്ദേശമായിരുന്നു. അപ്പം അവര് സൗരഭ്യ ഈ സെക്കൻഡ് കൊരിന്ത്യൻ ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 14 ഓൺവേർഡ്സ് പ്ലീസ്. സെക്കൻഡ് കൊരിന്ത്യൻ ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 14 ഓൺവേർഡ്സ്.
ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവരായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന, അവർക്ക് ജീവനിൽ നിന്നും ജീവങ്കിലേക്കുള്ള വാസന തന്നെ. എന്നാൽ ഇതിന് ആപ്രാപ്തൻ
രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു. ഇത് അവരുടെ ഒരു അവബോധമായിരുന്നു. അതായത് എങ്ങനെയാണ് സൗരഭ്യവാസന, ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിമോചനം ലഭിച്ച് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ്, ഞങ്ങളെ സൗരഭ്യവാസനയായി തീരുകയാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവര് ഞങ്ങൾക്ക് എന്താണിത്? ഞങ്ങൾക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന. ചിലർക്കത് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയാണ് അവർക്ക് എന്ന് പറഞ്ഞാൽ. അവിടെ രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യം അല്ലെങ്കിൽ സുവിശേഷം സ്വീകരിക്കാത്തവരുടെ കാര്യം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്തവരുടെ കാര്യവും തമ്മിലുള്ള വ്യത്യാസം പറയുക. അങ്ങനെ പറയുമ്പോൾ പറയുക, ഞങ്ങൾക്കത് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയായി, സൗരഭ്യ വാസനയായിട്ട് തീരുന്നു. അതായത് യേശു ക്രിസ്തു മൂലം ഞങ്ങൾക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നു, അനുരഞ്ജനം ലഭ്യമാണ്. അതിനായിട്ട് എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമ്മൾ ഈ ലേഖനങ്ങൾ മുഴുവൻ നോക്കിയാൽ കാണാം. അതവരുടെ പഠിപ്പിക്കലായിരുന്നു. പിന്നീട് അത് എഴുതപ്പെട്ടപ്പോൾ അവർ അതേ രീതിയിൽ അത് എഴുതി വെക്കുകയും ചെയ്തു. 9 കാര്യം, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെ ലോകത്തെ ന്യായം വിധിപ്പാൻ വീണ്ടും വരും. അങ്ങനെ അവിടുന്ന് ഉദ്ഘാടനം ചെയ്ത പുതിയ യുഗവും പുതിയ സൃഷ്ടിയും സമൂഹത്തിലേക്ക് കൊണ്ടുവരും. അപ്പോഴായിരിക്കും അവിടുത്തെ പ്രവൃത്തിയുടെ പൂർത്തീകരണം. അതായത് ഇപ്പൊ നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം യേശു ക്രിസ്തുവിന്റെ 2 വരവിന് വേണ്ടി നമ്മൾ നോക്കി പാർത്തിരിക്കുകയാണ്. അപ്പൊ ഈ കർത്താവ് വീണ്ടും വരും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ പ്രമാണം 2 യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡോക്ടർമാർ എല്ലാം നമ്മൾ പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്ന കാര്യം എന്നാ, ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടു കൂടി ഇനിയും വരുവാനിരിക്കുന്നവനും, അങ്ങനെ വരുന്നവന് തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ ഏകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ ആ 2 വരവിന് വേണ്ടി കർത്താവെ വേഗം വരയണം. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് വീണ്ടും പറയുന്നു, മോറാനാത്ത, കർത്താവെ വേഗം വരണമേ. നിങ്ങൾ പൗലോസ്ലിഹായുടെ ലേഖനങ്ങളൊക്കെ നോക്കിയാല് ഞാൻ അത് എപ്പോഴും പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം, കർത്താവ് വീണ്ടും വരണമേ. കർത്താവിന്റെ 2 വരവ്, ആ ലോകത്തെ ന്യായം വിധിക്കാനായിട്ട് വീണ്ടും വരും. അങ്ങനെ അവിടുന്ന് ഉദ്ഘാടനം ചെയ്ത പുതിയ യുഗം, പുതിയ സൃഷ്ടി അതിന്റെ എല്ലാം പൂർണ്ണതയിലേക്ക് കൊണ്ടുവരും. അപ്പോഴായിരിക്കും അവിടുത്തെ പ്രവൃത്തിയുടെ പൂർത്തീകരണം. അപ്പോൾ ഈ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. എല്ലാ പ്രസംഗത്തിലും അവർ ഈ 9 പോയിന്റും പറഞ്ഞെന്നല്ല, പക്ഷേ മേൽ പറഞ്ഞ ഘടകങ്ങളെല്ലാം തന്നെ ഓരോ പ്രസംഗത്തിലും ഉണ്ടായിരിക്കണമെന്നില്ല, എങ്കിലും അവയിൽ മിക്കതും ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രോതാക്കളുടെ പശ്ചാത്തലത്തിന് സാഹചര്യത്തിന് അനുസരണമായി സ്വീകരണം നൽകി അവരെ നൽകി അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇങ്ങനെ ഇവരുടെ ഈ ഓറൽ ട്രഡീഷൻ അല്ലെങ്കിൽ അവരുടെ ഈ പ്രഘോഷണം, ഈ പ്രഘോഷണത്തിന് ഗ്രീക്കില് കെറുക്മ എന്ന് പറയുന്ന കെറുക്മ പിന്നീട് നമ്മൾ പഠിക്കുന്ന ഒരു വാക്ക. നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചു പോയി, എത്ര പേര് അത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗ്രീക്കില് അവരുടെ ഈ പഠിപ്പിക്കലിന് കെറുക്മ എന്നാ പറയുന്നത്. സുറിയാനിയില് കോറുസൂസോ എന്ന് പറയും. കോറുസൂസോ നിങ്ങൾ ഇനി ഏവെങ്കിലും വായിക്കുന്നതിന് തൊട്ട് മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി അല്ല നിങ്ങൾക്കറിയാം, കോറുസൂസോ മറിയോനിയസോ മെൻ മത്തായി സ്ലീഹോ അല്ലെങ്കിൽ മർക്കോസം സബ്രോനോ എന്ന് പറയും. എന്താ ഈ ഞാൻ അതും കൂടെ പറഞ്ഞു, കുറുസൂസോ എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നാകട്ടെ, ഏതെങ്കിലും വായിക്കുന്നതിന് മുമ്പുള്ള ആമുഖ വാക്കുകളിൽ പട്ടക്കാരൻ പറയുന്നത് ജീവൻ നൽകുന്ന പ്രഘോഷണം, ജീവൻ നൽകുന്ന പ്രഖ്യാപനം എന്നുള്ളതാണ്. ജീവൻ നൽകുന്ന പ്രഖ്യാപനം അതാ കുറുസൂസോ എന്ന് പറയുന്നത്. കുറുസൂസോ അവിടെ പറയുന്നു മഹിയോനിസോ മെൻ മത്തായി സ്ലീഹോ അല്ലെങ്കിൽ മർക്കോസം സബ്രോനോ. അത് ഞാൻ നിങ്ങൾ പഠിക്കുന്നവരായതുകൊണ്ട് അതിന്റെ വ്യത്യാസം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുക. മത്തായിയും യോഹന്നാനും സ്ലീഹായ 4 സുവിശേഷങ്ങൾ വായിക്കുന്ന സമയത്ത്, എവെങ്കിലും വായിക്കുന്ന സമയത്ത് മത്തായിയുടെയും യോഹന്നാന്റെയും സുവിശേഷങ്ങളിൽ നിന്നാണെങ്കിൽ സ്ലീഹോ എന്നുള്ള വാക്ക് പറയും. സ്ലീഹോ മത്തായി സ്ലീഹോ യൂഹാനും സ്ലീഹോ എന്ന് പറയും. മെൻ മത്തായി മെൻ എന്ന് പറഞ്ഞ ഫ്രം മത്തായി സ്ലീഹോ മത്തായി സുവിശേഷകന് മത്തായി സ്ലീഹായിൽ നിന്ന് എന്ന് പറയും. എന്നാൽ മർക്കോസിന്റെ ലൂക്കോസിന്റെ കാര്യം പറയുമ്പോഴ് മർക്കോസും സബ്രോനോ ലൂക്കോസും സബ്രോനോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവര് അറിവുള്ളവരാണ്, സുവിശേഷകന്മാരാണ്, എവങ്കലിസ്റ്റന്മാരാണ്. സ്ലീഹായല്ല, കർത്താവ് നേരിട്ട് വിളിച്ച അപ്പോസ്തലന്മാരിലുള്ളവരല്ല, നേരിട്ട് വിളിച്ച അപ്പോസ്തലന്മാരാണ് മത്തായിയും യോഹന്നാനും സ്ലീഹ. എന്നാൽ മർക്കോസും ലൂക്കോസും അറിയിപ്പുകാരാണ്. 4 സുവിശേഷങ്ങൾ എഴുതിയതിൽ മർക്കോസും ലൂക്കോസും അറിയിപ്പുകാരാണ്, അവരെ അറിയിപ്പുകാരെ എന്നാ പറയുന്നത്. മർക്കോസും സബ്രോനോ സബ്രോനോ എന്നുള്ള വാക്ക, ലൂക്കോസും സബ്രോനോ എന്നുള്ള വാക്ക ഉപയോഗിക്കുന്നത് നമ്മള് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം, ഏവങ്കേലിയോൻ എന്ന് പറഞ്ഞാൽ ആ ജീവനുള്ള വചനം, കുറുസൂസോ ആ അപ്പോസ്തോലിക പ്രഘോഷണം, അതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പിതാക്കന്മാർ നമുക്ക് വേണ്ടി ഇത്ര മഹത്തായ ഈ അനുഗ്രഹകരമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നൽകിയേക്കുന്നത് കേട്ടോ. ഇന്നിപ്പം എല്ലാവരും ഇത് അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുക, ഓരോ സഭയുടെ ആരാധന അനുഷ്ഠാനങ്ങൾ അന്വേഷിച്ച് എല്ലാവരും സന്തപുസ്തുകാരും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. അതൊക്കെ പിന്നീട് ക്ലാസ് ഞാൻ പറയാം, പറഞ്ഞ സമയങ്ങളെന്നില്ല. മേൽ പറഞ്ഞ ഘടകങ്ങൾ അപ്പോസ്തോലിക പ്രഘോഷണത്തിന്റെ ഒരു ഒരു സ്കെലട്ടൻ മാത്രമാണ്. ഈ പറഞ്ഞ ഈ 5 കൂട്ടം കാര്യങ്ങള് അപ്പോസ്തോലിക പ്രഘോഷണത്തിന്റെ ഒരു സ്കെലട്ടനാണ്. എന്നാൽ അവരതിനെ മജ്ജയും മാംസവും ഒക്കെ നൽകി സജീവവും സമർപ്പികവുമായ സന്ദേശമാക്കിയിരിക്കുകയായിരുന്നു. അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും കൃപാവരവും ഉണ്ടാകുന്നത്. സഭയുടെ ജീവിതത്തിൽ നിന്നും ആത്മാവിലുള്ള അതിന്റെ അനുഭവത്തിൽ നിന്നും അന്യമായ ഒരു പ്രഘോഷണം ആയിരുന്നില്ല. സഭയുടെ മുഴുവനായ ശുശ്രൂഷയുടെ പശ്ചാത്തലത്തിൽ സൗഖ്യമാക്കുക, പഠിപ്പിക്കുക, പാപമോചനം നൽകുക, എല്ലാം അപ്പോസ്തലന്മാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുകൂടാതെ അവര് സൗഖ്യം കൊടുത്തു. കാരണം പത്രോസിന്റെ നിഴലെങ്കിലും വീണപ്പോൾ അല്ലെ, അവനെ പത്രോസിന്റെ നിഴലെങ്കിലും വീണാൽ സൗഖ്യം കിട്ടുമെന്നുള്ള വലിയ പ്രത്യാശയിൽ പൗലോസ് ശ്ലീഹായുടെ മേമയിൽ നിന്ന് റൂമാലും ഉത്തരിയും കൊണ്ടുവന്നിട്ടപ്പോൾ രോഗികളുടെ സൗഖ്യം പ്രാപിച്ചു. ഇതൊക്കെ അറിയാവോ നിങ്ങക്ക്? അത് വായിച്ചു നേരത്തെ പറഞ്ഞിട്ടുള്ള ഒന്ന് പറഞ്ഞു പോയേക്കാം. അത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ അപ്പോസ്തല പ്രവൃത്തികൾ. ആക്ട്സ് ഓഫ് അപ്പോസ്തൽസ് ചാപ്റ്റർ നമ്പർ 19 വേഴ്സ് നമ്പർ 11 ഓൺവേർഡ്സ് വായിച്ചേ.
ഇവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വലിയ പ്രവൃത്തികളെ ചെയ്യിച്ചാൽ അവന്റെ മേന്മയിൽ നിന്നും രൂമാലും ഒത്തിരിയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. എന്നാൽ
ദേശാടനം എന്നൊക്കെ പറയുന്ന കാര്യം യാഥാർത്ഥ്യ കേട്ടോ. തിരുമേനിയുടെ ഒക്കെ അവസരത്തിന്റെ അംശവും അവർ കൊണ്ടുവന്ന് വെച്ചേക്കുന്നിടത്ത് അത്ഭുതം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതം നടക്കുന്നു തന്നെയാ. അപ്പോ ഈ അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ഇവര് മുഖാന്തരം അപ്പോസ്തലന്മാർ മുഖാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പോസ്തലിക സഭ പ്രഘോഷിച്ചത് ക്രിസ്തുവിന്റെ ജീവിതം, മരണം, ഉയർപ്പ് മുതലായ കാര്യങ്ങളെ കഴിഞ്ഞ സംഭവങ്ങളായിട്ടല്ല, പ്രത്യേകിച്ചോ അവരുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നു ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി നയിക്കുന്നതുമായ യാഥാർത്ഥ്യമായിട്ടായിരുന്നു. ഇന്നും നിങ്ങൾക്കറിയാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ ആ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള കാര്യം ഒരു ഹിസ്റ്ററി എന്നുള്ള രീതിയിലല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ക്രിസ്തുവിന്റെ അനുകാരികൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ജീവിതമായിട്ടാണല്ലോ അത് പോകുന്നത് അല്ലെ. ലൈഫ് സ്റ്റൈലായിട്ടാണ് നമ്മുടെ സഭയുടെ ആരാധനാനുഷ്ഠാനങ്ങൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി നയിക്കുന്നതുമായ യാഥാർത്ഥ്യമായിട്ടാണ് ആദ്യകാലത്ത് എത്രയോ ശക്തമായിരുന്നു എന്നുള്ളത് അപ്പോൾ ഓർത്തിരുന്നോണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്, യേശു ക്രിസ്തുവിൽ വസിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തീയ സഭയ്ക്ക് സുവിശേഷം ഒരു സന്ദേശമായിട്ടല്ല, ഭൂതകാല സംഭവങ്ങളുടെ ഒരു അനുസ്മരണയുമല്ല, അനുഭവവേദ്യമായി തീർന്നിട്ടുള്ള ആത്മീക യാഥാർത്ഥ്യമാണ്. അതിനൊരു ഉദാഹരണം അച്ഛൻ ഇവിടെ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കുഞ്ഞിന്റെ മരണം നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ടറിയുമ്പോൾ നമ്മളുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും? എന്നാൽ ആ സംഭവം കുഞ്ഞിന്റെ മാതാപിതാക്കളിലും സ്വന്തം കുടുംബാംഗങ്ങളിലും ഉണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും? അതൊന്ന് നിശ്ചയമായി നമുക്കുണ്ടാകുന്ന തികച്ചും വ്യത്യസ്തമായിരിക്കും. ഏതാണ്ട് അതുപോലെ ക്രിസ്തു സംഭവം, ക്രൈസ്റ്റ് ഇവന്റ്, ക്രൈസ്റ്റ് ഇവന്റ് അത് അർത്ഥപൂർണവും നിസ്തുലവുമായി തീരുന്നത് ക്രിസ്തുവിൽ വസിക്കുന്ന വിശ്വാസികൾക്കാണ്. ദാറ്റ്സ് വൈ ഹി സെഡ് അബൈഡ് ഇൻ മീ എന്ന് പറഞ്ഞത്, എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കാം. അബൈഡ് ഇൻ മീ, അതാ യോഹന്നാന സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതായ കാര്യം, 15 അധ്യായത്തിൽ യേശു ക്രിസ്തുവിൽ വസിക്കുക. അങ്ങനെയുള്ള വിശ്വാസികൾക്കാണ് ആ യാഥാർത്ഥ്യം അവരെ വാക്കിലും ആരാധനയിലും ജീവിതത്തിലും എല്ലാം പ്രഘോഷിക്കുകയും സാക്ഷീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അപ്പോസ്തലിക പ്രഘോഷണം അത് ഭൂതകാല സംഭവങ്ങളുടെ ആവിഷ്കരണം മാത്രമല്ല അവയുടെ അർത്ഥം പ്രസക്തി ഉയർത്തിക്കാണിക്കുകയാണ്. അപ്പോഴാണത് യഥാർത്ഥത്തിൽ കൃത്മ ആയിത്തീരുക. ക്രിസ്തു സംഭവം, ക്രൈസ്റ്റ് ഇവന്റ് ദൈവത്തിന്റെ ദീർഘമായ ഉദ്ദേശത്തിന്റെയും പദ്ധതിയുടെയും പശ്ചാത്തലത്തിൽ മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിൽ അത് വരുത്തുന്ന അനുഭവം വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് പ്രഘോഷണം ശക്തവും ദീപ്തവുമായി തീരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛന പാഠം അവസാനിപ്പിക്കുന്നത്. ഞാനിത് പഠിപ്പിച്ചതിന്റെ ഉദ്ദേശം, നമ്മളിത് ചിന്തിച്ചതിന്റെ ഉദ്ദേശം, ഇത് ഷെയർ ചെയ്തതിന്റെ ഉദ്ദേശം, ഏത് പശ്ചാത്തലത്തിൽ ഇത് എഴുതപ്പെട്ടു, അത്രയും നാൾ അവർ പറഞ്ഞുകൊണ്ട് നടന്നു, പിന്നീട് അത് എഴുതപ്പെടാനായിട്ട് പോവുകയാണ്, ആ സാഹചര്യങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനുശേഷം നമ്മൾ ക്യാനനൈസേഷൻ, എഴുതപ്പെട്ട ഈ സുവിശേഷങ്ങളെ പറ്റിയും കൂടെ ഒന്ന് പരാമർശിച്ചതിന് ശേഷം ക്യാനനൈസേഷനിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇത് മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണോ, എല്ലാം പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് അത് ലഭിക്കും. അടുത്ത ആഴ്ചയിൽ ക്ലാസ്സിന് വരുന്ന സമയത്ത് അതും കൂടെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടി ഒന്നിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കും. താങ്ക് യു.
താങ്ക് യു അച്ഛൻ, വളരെ നല്ല ക്ലാസ്സായിരുന്നു. നമ്മൾ പഴയ നിയമത്തെ കുറിച്ച് ഇത്രയും ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചിന്തിച്ചു, അച്ഛൻ നമ്മളെ അതിനെ വളരെ ഡീപ്പായിട്ട് തന്നെ പഠിപ്പിച്ചു. ഇനി നമുക്ക് പുതിയ നിയമത്തെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എല്ലാവർക്കും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നമുക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങൾ അച്ഛൻ നമുക്കിന്ന് പറഞ്ഞു തന്നത്. അതിനോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇനി നമ്മളെ ബൈബിൾ വേഴ്സ് റീഡിംഗിന് അസിസ്റ്റ് ചെയ്തത് സൗത്ത് ഈസ്റ്റ് റീജിയൻ ആണ്. അവിടെ സെന്റ് പോൾസ് ഒർലാൻഡോ ഇടവകയിൽ നിന്ന് സിനി ജോർജ് ആണ് നമ്മളെ ഇന്ന് ഹെൽപ്പ് ചെയ്തത്. സിനി അവിടുത്തെ MMVS യൂണിറ്റിന്റെ സെക്രട്ടറി കൂടെയാണ്. സിനിയോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് സമ്മാനത്തിന്റെ പേരിൽ അറിയിക്കുന്നു. അടുത്ത ആഴ്ച പതിവ് പോലെ നമുക്ക് ക്ലാസ്സുകൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഉണ്ടായിരിക്കും. പിന്നെ എസ് എ കോമ്പറ്റീഷൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് പ്രത്യേകമായിട്ട് പിന്നെ ആവർത്തിക്കുന്നില്ല. നാളേക്കകം എല്ലാ യൂണിറ്റിനും താല്പര്യമുള്ളവരുടെ പേരുകൾ അയച്ചു തരണം. വേറെ അനൗൺസ്മെന്റ് ഒന്നും ഇല്ല സാർ
പ്രത്യേകിച്ചും.
നമുക്കിപ്പോ ഏകദേശം 92 പേരോളം ആയിട്ടുണ്ട്. 10 പള്ളികളിൽ നിന്നാണ് എനിക്ക് കിട്ടിയേക്കുന്നത്.
നമുക്ക് ഏകദേശം 10 പിന്നെ 60 ദേവാലയങ്ങളുണ്ട്. 10 പള്ളിയിൽ നിന്ന് 90 പേരുണ്ടെങ്കിൽ 640 പേരുടെ പേര് കിട്ടേണ്ടതാ. അപ്പൊ നിങ്ങളുടെ പള്ളിയിൽ നിന്ന് നിർബന്ധമായിട്ട്, അപ്പൊ അത് അത് കൊടുക്കണം, എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. തിരക്കുണ്ടെന്നറിയാം പല കാര്യങ്ങളിലും.
നല്ല റെസ്പോൺസ് ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും നാളെ കൂടെ കുറച്ചുകൂടൊക്കെ പേരുകൾ നമുക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം താല്പര്യം കാണിക്കുന്നുണ്ട് എല്ലാരും. പിന്നെ മെറ്റീരിയൽസും ഒക്കെ എല്ലാവർക്കും അവൈലബിൾ ആണ് ഈസിലി. അപ്പം ടോപ്പിക് ആണെങ്കിലും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആയത് കാരണം പാർട്ടിസിപ്പേഷൻ കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ നടത്തുന്നത് നമ്മുടെ ആത്മീയ പുരോഗതിക്കും നമ്മുടെ സഭയെ പറ്റി കൂടുതൽ അറിയാനും നമ്മുടെ പിതാക്കന്മാരെയൊക്കെ പഠിക്കാനുമായിട്ട്. അച്ഛൻ വളരെ ഭംഗിയായിട്ട് ജോബിയച്ഛൻ ക്ലാസ് എടുത്തു നന്നായിരുന്നല്ലോ. ഒരു സ്ക്രീ സിനിമയെ പറ്റിയൊക്കെ എഴുതാനല്ല 30 മിനിറ്റ് 300 പിന്നെ ദിവസങ്ങളിൽ എഴുതിയാൽ തീരത്തില്ലല്ലോ. ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് എഴുതാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊരു ഓരോന്ന് പഠിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനകത്ത് സഹകരിക്കണം. വീണ്ടും ഞാൻ പറയുന്നു, പരീക്ഷയും 1-ഉം 2-ഉം സമ്മാനങ്ങളും അതുപോലെ ടാലന്റ് കോമ്പറ്റീഷനൊക്കെ ഈ വലിയ കോമ്പറ്റീഷൻ അടിബഹളം ഇതൊന്നും അല്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ എല്ലാവരും പങ്കെടുക്കുകയും നല്ല രീതി ആത്മീയമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യണം. അതിന് തീക്ഷ്ണത കുറഞ്ഞു പോകരുത്, ആ തീക്ഷ്ണത അങ്ങ് കൂടി വഷളായി പോവുകയും ചെയ്യരുത്. അതും ശ്രദ്ധിച്ചോണം. അപ്പൊ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ടാലന്റുകൾ ഫസ്റ്റ് സെക്കൻഡും കിട്ടുന്നതല്ല. പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ അത് പാടുക. അത് ഫസ്റ്റും സെക്കൻഡൊക്കെ നിങ്ങൾക്ക് എപ്പോഴും അറിയാമല്ലോ. കർത്താവിന്റെ മോശ 40 വർഷം ജലത്തെ മുഴുവൻ നയിച്ചിട്ട് ഇനി റേഡി വന്നപ്പോഴത്തേനും പറഞ്ഞു, ഇതുകൊണ്ട് അങ്ങ് ദൂരെ കാണുന്നതാ കനാന്റെ നീ അതിനകത്ത് കയറുക എന്ന് പറഞ്ഞു. എന്തോ ഒരു സങ്കടമായിരിക്കും. താല്പര്യച്ചു നോക്കിക്കോളെ. നിങ്ങൾക്കറിയാവോ പത്രോസ് 1-ാം സ്ഥാനീയ, പക്ഷെ പത്രോസിനെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്ന ആരാന്നറിയോ? അന്ത്രയോസ് വിളിച്ചുകൊണ്ട് വന്നേ, സഹോദരനെ വിളിച്ചുകൊണ്ട് വന്നേ. കാര്യം പറഞ്ഞു വന്നപ്പം പിന്നെ പത്രോസ് 1-ാം സ്ഥാനിയായി. യോഹന്നാൻ ഓടി 1-ാമത് കല്ലറയുടെ മുമ്പിൽ വന്നതാ, പക്ഷെ അകത്ത് കയറിയതാരാ? പത്രോസ. വഴിമാറി കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ ഇതെല്ലാം ഞാൻ പറയുന്നത് ഓടരുതെന്നോ ഒന്നും അല്ല. എന്നാൽ ചില കാര്യങ്ങളിൽ ചിലപ്പോ ആരെങ്കിലും ഒക്കെ 1-ാമതോട്ടൊക്കെ ഒന്ന് ആയിപ്പോയെന്നിരിക്കും. യോശുവായ കനാനി കയറിയത് അങ്ങനെയൊക്കെയാ. അത് നമ്മൾ ആ ഒരു നല്ല നേതൃത്വ ഗുണത്തിന്റെ കാര്യമാത്. ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വീഴ്ചകളൊക്കെ സംഭവിക്കും. അതെല്ലാം നല്ലതിന് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ടാലന്റുകൾ ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാനുള്ള അവബോധം നമുക്കുണ്ടാകട്ടെ. എല്ലാവരും അതിനകത്ത് പങ്കെടുക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാ കാര്യത്തിലും. മൂവിയസിന്റെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമുള്ള സ്ലീബായ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരുപ്പിലെ കോനങ്ങളായി ഞങ്ങളെ ചമച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവെ, നേരത്തിലും കാലത്തും എല്ലാ സമയത്ത് തന്നെ നിന്റെ ദൈവത്തിന്റെ ഇറങ്ങുകളിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. സുഹൃത്ത് പരിശുദ്ധാത്മാവാന് ദയമേ, അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മേ ഞങ്ങളെല്ലാവരുടെ മേലും എം എം വി എസിന്റെ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.
Thank you, everyone. Good night.
Good night.